യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എവരിഹോം ബൈബിൾ സ്കൂൾ ശ്രോതാക്കൾക്ക് എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ഇന്ന് നിങ്ങളോട് ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം ദ സെമിറ്റിക് അറാബ്സ് ഇൻ ദ ബൈബിൾ, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അറബികളുടെ ചരിത്രം. നാം ദൈവവചനം പഠിക്കുമ്പോൾ നോഹയുടെ മൂന്ന് മക്കളുടെ സന്തതികളും അവരുടെ വംശപാരമ്പര്യവുമാണ് ലോകം മുഴുവനും ഇന്ന് കാണുവാൻ കഴിയുന്നത്. ജാതി ജാതിയായും കുലം കുലമായും അനേക തരത്തിലുള്ള ജാതികളും അതിൻ്റെ ഉപശാഖകളും കാണുവാൻ കഴിയുന്നുണ്ട്. ചില ജാതികളും വർഗങ്ങളും തമ്മിൽ ഇടകലർന്ന് മറ്റു ജാതിയായി തീർന്നിട്ടുമുണ്ട്. നോഹയുടെ മൂന്ന് മക്കളെ മൂന്നായിട്ട് തരംതിരിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഷേമിൻ്റെ മക്കൾ. ഷേമിൻ്റെ മക്കളെ ചരിത്രകാരന്മാർ പറയുന്നു ഷെമിറ്റിക് എന്ന് പറയുന്നു. രണ്ടാമത്തേത് ഹാമിൻ്റെ മക്കൾ. ഹാമിൻ്റെ മക്കൾ എന്ന് പറയുന്നത് ഹെമിറ്റിക്, അതായത് ലോകത്തിലുള്ള സകല നീഗ്രോ വർഗത്തിൽപ്പെട്ട ആ സന്തതി പരമ്പരകൾ വരുന്നതാണ് ഹാമിൻ്റെ മക്കൾ, ഹെമിറ്റിക്. പിതാവിൻ്റെ നഗ്നത നേരിട്ട് കണ്ടതുകൊണ്ട്, അത് തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ പറഞ്ഞതുകൊണ്ട് അവനെ പിതാവ് ശപിച്ചതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവം അവനോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഉൽപ്പത്തി ഒമ്പതാം അധ്യായം അതിൻ്റെ 24 മുതലുള്ള ഭാഗങ്ങൾ, 26 മുതലുള്ള ഭാഗങ്ങൾ. ഷേമിൻ്റെ യഹോവ സ്തുതിക്കപ്പെട്ടവൻ. ഷേമിൻ്റെ യഹോവ സെമിറ്റിക്കാണ്. ഈ സെമിറ്റിക് വർഗം എന്ന് പറയുന്നത് സെമിറ്റിക് ആയിട്ടുള്ള ഷേമിൻ്റെ മക്കളായ യഹൂദന്മാരാണ്. സകല യഹൂദന്മാർ, എബ്രായ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാർ മാത്രമല്ല ഷെമിറ്റിക്, അറബി സംസാരിക്കുന്ന ഇസ്മായിലിൻ്റെ മക്കളും സെമിറ്റിക്കാണ്. എന്തുകൊണ്ട് അറബികൾ സെമിറ്റിക് വംശത്തിൽപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഇസ്മായിലിൻ്റെ അപ്പൻ അബ്രഹാം ആയതുകൊണ്ട് ലോകത്തിലുള്ള സകല എബ്രായ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരും ലോകത്തിലുള്ള എല്ലാ മിഡിൽ ഈസ്റ്റിലും മറ്റ് പരിസരങ്ങളുള്ള അറബി മതമുള്ള ഭാഷ സംസാരിക്കുന്ന ഇസ്മായിലിൻ്റെ മക്കളും, ഇത് രണ്ടും ചേരുന്നതാണ് ഈ പറയപ്പെടുന്ന ഷേമിൻ്റെ കുടുംബം. പിന്നെ കനാനെക്കുറിച്ച് പറഞ്ഞു, കനാൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. അതായത് കനാൻ എന്ന് പറയുന്നത് ഹാമിനെക്കുറിച്ചാണ്. ദൈവം യാഫെത്തിനെ വർദ്ധിപ്പിക്കട്ടെ. അടുത്തത് പറയുന്നത് അവൻ ഷേമിൻ്റെ കൂടാരങ്ങളിൽ വസിക്കും, കനാൻ അവരുടെ ദാസനാകും. മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് അവരുടെ അധമദാസനായി തീരുമെന്ന്. അങ്ങനെയാണ് ഈ നീഗ്രോ ട്രൈബ് എല്ലാ ആളുകൾക്കും ദാസ്യവേല ചെയ്യുന്ന പോലെ ശവിക്കപ്പെട്ടവനായി തീരുവാൻ കാരണമായിരുന്നു അതെന്ന് പറയുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് അതായത് ഷേമിൻ്റെ വർഗത്തിൽപ്പെട്ട അറബികൾ ആരാണെന്നുള്ളതാണ്. ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചു ന്യായപ്രമാണം എഴുതി സൂക്ഷിക്കുന്നതിനും ഏകസത്യ ദൈവത്തെ ലോകത്തിൽ പ്രദാനം ചെയ്യേണ്ടതിനും, അതുമാത്രമല്ല ലോകത്തിൽ ഒരു ശരിയായ രീതിയിൽ ആത്മീയ സന്തുലിത പാലിക്കേണ്ടതിനും, മശിഹാ നമ്പുരാനെ പ്രദാനം ചെയ്യേണ്ടതിനും, നാലുവിധ ഉദ്ദേശങ്ങളോടുകൂടിയാണ് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തത്. അബ്രഹാമിൻ്റെ കൊച്ചുമകനായി അല്ലെങ്കിൽ സന്തതി പരകളിൽ നിന്ന് ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കണം. ഒരു ആത്മീയ സന്തുലനം, മോറൽ സ്റ്റാൻഡേർഡ് ലോകത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാകണം. ഏകസത്യവിശ്വാസത്തെ കാത്തു സൂക്ഷിക്കണം. ന്യായപ്രമാണത്തിൻ്റെ ചുരുളുകൾ എഴുതണം, അത് സൂക്ഷിക്കണം. ഇങ്ങനെയുള്ള കാരണങ്ങളാൽ ദൈവം അവനെ തിരഞ്ഞെടുത്തപ്പോൾ അബ്രഹാമിനെ അനുഗ്രഹിക്കുമ്പോൾ ദൈവം ഇപ്രകാരം പറഞ്ഞു, നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നിന്നിൽ സകല ജാതികൾ, നമ്മൾ മലയാളം ബൈബിളിൽ ജാതികൾ എന്ന് കാണുന്നത് അത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമിൻ്റെ കാര്യമല്ല. ആ ജാതികൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഇടത്തെല്ലാം തർജ്ജമ ചെയ്തിരിക്കുന്ന നേഷൻസ് എന്നാണ്. യേശു പറഞ്ഞു, യേശുവിൻ്റെ അന്തിമ കൽപ്പനയിൽ പറഞ്ഞു, ഗ്രേറ്റ് കമ്മീഷനിൽ പറയുന്നു, സകല ജാതികളെയും ശിഷ്യരാക്കാൻ. ആ ജാതി എന്ന് ഉദ്ദേശിക്കുന്നത് ഓൾ നേഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലുള്ള ആളുകളെയും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ തൊലിയുടെ നിറത്തിലോ അതുപോലുള്ള കുലത്തിലോ ഉള്ള കാര്യമല്ല. അപ്പോൾ നിന്നിൽ സകല ജാതികളും എന്ന് അബ്രഹാമിനോട് അനുഗ്രഹിച്ച കൂട്ടത്തിൽ അബ്രഹാമിൽ യഹൂദ നേഷൻ, ജൂവിഷ് നേഷൻ അല്ലാതെ മറ്റൊരു നേഷനോടുണ്ട് എന്നുള്ളത് അവിടെ നമുക്ക് അർത്ഥം ഗ്രഹിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചപ്പോൾ അബ്രഹാമിൽ യഹൂദന്മാരെ അനുഗ്രഹിച്ച കൂട്ടത്തിൽ നേരത്തെ അഡ്വാൻസ് ആയിട്ട് ഈ അറബികൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടി. ഞാൻ ഉദ്ദേശിക്കുന്ന അനുഗ്രഹം ആത്മീയത്തിൻ്റെ കാര്യമല്ല, അക്ഷരീയ അനുഗ്രഹവും ആത്മീയ അനുഗ്രഹവും യഹൂദന് കൊടുത്തു എന്നുള്ള സത്യമാണ്. എന്നാൽ അറബികൾക്ക് ദൈവം ആത്മീയ അനുഗ്രഹം കൊടുത്തില്ല എങ്കിലും അക്ഷരീകമായ അനുഗ്രഹം കൊടുത്തു. ദൈവത്തിൻ്റെ അനുഗ്രഹം നഷ്ടപ്പെടുത്തിയ അല്ലെങ്കിൽ ആദ്യജാതൻ എന്നുള്ള പദവി നഷ്ടപ്പെടുത്തിയതായ ഏശാവ്, ഇസ്മായേലിൻ്റെ ഏക മകളായ മഹലത്തിനെയാണ് വിവാഹം കഴിച്ചത്. നമ്മളിവിടെ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. ഇസ്മായേൽ അറബികളുടെ പിതാവായിട്ട് നിൽക്കുന്നു. ആ ഇസ്മായേലിൻ്റെ മകളെയാണ് അനുഗ്രഹം നഷ്ടപ്പെട്ടതായ അല്ലെങ്കിൽ ദൈവ പായസത്തിന് വേണ്ടി ദൈവത്തിൻ്റെ അനുഗ്രഹം നഷ്ടപ്പെടുത്തിയതായ ഈ അല്ലെങ്കിൽ ആട്ടിൻ കുട്ടിയുടെ ആ ആഹാരം പാകം ചെയ്ത് കൊടുത്ത് അനുഗ്രഹം കൈമാറ്റം ചെയ്യുവാൻ ഇടയായിത്തീർന്നെന്ന് കാണുവാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ അബ്രഹാമിൽ കൂടെ സകല അറബികളെയും ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. നാം ഉൽപ്പത്തി 16 അധ്യായത്തിൽ ഹാഗാറ് ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ അവൾ ഗർഭിണിയായപ്പോൾ അത് അവളോട് സാറായിക്ക് വിരോധം തോന്നി. അപ്പോൾ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൾ നിരാശയോടുകൂടെ ഒരു വഴിവക്കത്തിരിക്കുമ്പോൾ ഒരു ദൂതൻ എതിർപെട്ട് ഒരു ദൂത് കൊടുത്തു. അതിങ്ങനെയായിരുന്നു, ഇങ്ങനെ പറഞ്ഞു, യഹോവ നിന്റെ സങ്കടം കേൾക്കൊണ്ട് അവന് ഇസ്മായേൽ എന്ന് പേർ വിളിക്കണം, അവൻ കാട്ടുകഴുതയെപ്പോലുള്ള മനുഷ്യൻ ആയിരിക്കും, അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായിരിക്കും, അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും എന്ന് അരുളി ചെയ്തു. വീണ്ടും അടുത്ത അധ്യായത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് വേറെ ചില വേദഭാഗങ്ങളും ഇവരോട് പറയുന്ന പ്രവചനമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 17 അധ്യായത്തിൻ്റെ 20 വാക്യം ഇങ്ങനെ പറയുന്നു, ഇസ്മായിലിനെക്കുറിച്ചും ഞാൻ നിൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, ഞാൻ അവനെ അനുഗ്രഹിച്ചു. അപ്പോൾ ഇവിടെ അബ്രഹാമിൻ്റെ മകനായ ഇസാക്കിനെ മാത്രമല്ല അനുഗ്രഹിച്ചതെന്ന് വളരെ വ്യക്തമാണ്. ഇന്ന് ഭൂമിയിലുള്ള അറേബ്യൻ ഗൾഫിൽ പാർക്കുന്ന അറബികൾ എന്തുകൊണ്ട് ഈ ഭൂമിയിൽ കുഴിച്ച് പെട്രോൾ എടുത്ത് അനേക രാജ്യങ്ങൾക്ക് വിറ്റ് സമ്പന്നരായി തീർന്നിരിക്കുന്നു? അവരോട് അധ്വാനിച്ചിട്ടല്ല, ദൈവം ഹാഗാറിനെയും ഇസ്മായിലിനെയും പറഞ്ഞുവിട്ട ഭൂമിയുടെ അടിയിൽ സന്തതി പരമ്പരകളോളം എടുത്താലും തീരാത്ത പെട്രോളിയം പ്രോഡക്ട്സ് ഉള്ള സ്ഥലത്തേക്കാണ് ദൈവം അവരെ പറഞ്ഞുവിട്ടത്. അത് ഒരനുഗ്രഹമാണ്, ഒരു ഭൗതിക നന്മയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭൗതിക അനുഗ്രഹങ്ങൾ ഈ അറബികൾ പ്രാപിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ഞാൻ അവനെ അനുഗ്രഹിച്ച് അത്യന്തം സന്താന പുഷ്ടിയുള്ളവനാക്കി വർദ്ധിപ്പിക്കും, അവൻ 12 പ്രഭുക്കന്മാരെ ജനിപ്പിക്കും, ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും, ഐ വിൽ മേക്കിയും എ ഗ്രേറ്റ് നേഷൻ. ഇന്ന് 22 രാജ്യങ്ങളിലായിട്ട് കിടക്കുന്ന ദ അറബ് ലീഗ്സ് എന്ന് പറയുന്ന അറബികളുടെ സംഘടനയായ ഈ ലീഗിൽപ്പെട്ട 22 രാജ്യങ്ങൾ, ഇവരെല്ലാം ഓരോ നേഷനാണ്. നമ്മൾ കാണുമ്പോൾ സൗദി അറേബ്യ ഒരു നേഷനാണ്, കുവൈറ്റ് ഒരു നേഷനാണ്, UAE ഒരു നേഷനാണ്, അതെ മസ്കറ്റ് ഒരു നേഷനാണ്, ഇങ്ങനെ ഖത്തർ ഒരു നേഷനാണ്. ഇങ്ങനെ മിഡിൽ ഈസ്റ്റിൽ പെട്ടതായ അറബികളുടെ സ്വാധീനത്തിൽ അറബി ഭാഷ സംസാരിക്കുന്ന ഈ സെമിറ്റിക് വർഗത്തെ ദൈവം അനുഗ്രഹിച്ച് നേരത്തെ പറഞ്ഞിരുന്നു, ജനിക്കുന്നതിന് പറഞ്ഞു അവരെ ഓരോ നേഷൻസ് ആക്കും. 12 പ്രഭുക്കന്മാരാണ് ഇവരുടെ കുടുംബത്തിൽ നിന്ന് ജനിച്ചത്. ഈ 12 പ്രഭുക്കന്മാരുടെ പേരുകൾ വ്യക്തമായിട്ട് ഉൽപ്പത്തി പുസ്തകം 25 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ ഭാഗം നമുക്ക് വായിച്ച് മനസ്സിലാക്കി അവിടെ പേരുകളും അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഉൽപ്പത്തി 25:12 വായിക്കുന്നു മുതൽ. സാറയുടെ മിസ്രൈമദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകനായ ഇസ്മായിലിൻ്റെ വംശപാരമ്പര്യം. അവരുടെ വംശാവലി പ്രകാരം പേരുപേരായി ഇസ്മായിലിൻ്റെ പുത്രന്മാരുടെ പേരുകളാവിത്. ഇസ്മായിലിൻ്റെ ആദ്യ ജാതൻ നെബോയാത്ത്, കേദാർ, അഗ്നിയോൻ, മിസ്ബ, മിസ്മ, ദൂമ, മഷ, ഹദ്ദാദ്, ഹേമ, യശൂർ, നാഫീസ്, കെദമ. 12 പ്രഭുക്കന്മാരായ ഇസ്മായിലിൻ്റെ പുത്രന്മാർ അവിടെ ഊരുകളിലും പാളയങ്ങളിലും വംശം വംശമായി ഇവരാകുന്നു. ഇവരുടെ പേരുകൾ ഇവ തന്നെ. അടുത്തത് അതിൻ്റെ 18 വാക്യം. ഹവീല തുടങ്ങി. ഹവീല ദേശം എന്ന് പറയുന്നത് ഏദനിലെ ഒരു നദി ഹവീല ദേശത്ത് ചുറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈശോ തുടങ്ങി അശൂരിലേക്ക് പോകുന്ന വഴിയിൽ മിസ്രൈമിന് കിഴക്കുള്ള അശൂർ വരെ അവർ കുടിയിരുന്നു. അപ്പോൾ യാക്കോബിന് 12 ആൺകുട്ടികളും ഒരു പെണ്ണ് ദീനായും ഉണ്ടായിരുന്നത് പോലെ ഇസ്മായിലിന് 12 ഈ പറയുന്ന ആണുങ്ങളും മഹലത്ത് എന്ന് പറയുന്ന പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അപ്പോൾ 12 + 1 എന്ന് പറയുന്ന 2 പാരലൽസ് ആണ്, 2 വിധത്തിലുള്ള 2 വർഗമാണ്. ഒന്ന് ആത്മീയ സന്തതി 12 + 1, മറ്റേത് ജഡിക സന്തതി 12 + 1. ഇത് ലോകത്തിൽ കാണുന്ന യഹൂദനും അറബികളും ഇവരാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. വീണ്ടും നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇവരെക്കുറിച്ചുള്ള മറ്റ് ചില കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം ഹാഗാറിനെ മരുഭൂമിയിൽ വിട്ടു. ആ ബാലന് കുടിക്കാനുള്ളതായ വെള്ളം തക്ക സമയത്ത് ദൈവം കൊടുത്തു. അവൻ അവിടെ വളരുവാൻ ദൈവം ചില അനുഗ്രഹം കൊടുത്തു. അറബികളെക്കുറിച്ചുള്ള ആ ഭാഗം ഇങ്ങനെ നമുക്ക് മണിക്കാം മനസ്സിലാക്കാം. 21 ഉൽപ്പത്തി പുസ്തകം 21:19. ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവൾ ഒരു നീരിറവ കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ദൈവം ബാലനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. മുതിർന്നപ്പോൾ ആ ഒരു വില്ലാളിയായി തീർന്നു. അവൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു. അവൻ്റെ അമ്മ മിസ്രൈം ദേശത്തല്ല ഈജിപ്തിൽ നിന്ന് അവന് ഒരു ഭാര്യയെ കൊണ്ടുവന്നു. അങ്ങനെ ഇസ്മായിൽ ഈജിപ്തിൽ പോയി ഒരു ഭാര്യയെ കൊണ്ടുവന്നു. അവർ സന്തതി പരമ്പരകളായി അവിടെ ജീവിക്കുകയാണ്. അവർ വലിയ ജാതിയായി ലോകം മുഴുവനും തീർന്നിരിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളിലുമുള്ള ഈ അറബികൾ എന്ന് പറയുന്നത് 12 പ്രഭുക്കന്മാരും അവരുടെ മക്കളും കൊച്ചുമക്കളുമാണ്. ഞാൻ മുമ്പേ പറഞ്ഞതായ ഇസ്മായിലിൻ്റെ വിവാഹത്തെക്കുറിച്ച് ഉള്ള വേദഭാഗം കൂടെ ഞാൻ വായിക്കുന്നു. അതായത് ഉൽപ്പത്തി 28:9. ഏശാവ് ഇസ്മായിലിൻ്റെ അടുക്കൽ ചെന്നു. തനിക്കുള്ള ഭാര്യമാരെ കൂടാതെ അബ്രഹാമിൻ്റെ മകനായ ഇസ്മായിലിൻ്റെ മകളും നെബോയാത്തിൻ്റെ സഹോദരിയുമായ മകലത്തിനെ വിവാഹം കഴിച്ചു. പറഞ്ഞല്ലോ ആമ്പിള്ളാരിൽ മൂത്തതാണ് നെബോയാത്ത്. ഏക സഹോദരിയാണ് ഈ പറയപ്പെടുന്നതായ സഹോദരി, നെബോയാത്തിൻ്റെ സഹോദരിയായ മകലത്ത്. അങ്ങനെ ഏശാവും ഇസ്മായിലും കൂടെ ചേർന്ന് ഈ മുസ്ലിങ്ങളിൽ ഒന്നിച്ച് ചേരുന്നതായിട്ട് കാണുവാൻ കഴിയും. ഏശാമിൻ്റെ മക്കളെ അല്ലെങ്കിൽ സന്തതി പരമ്പരകളെ ചുവന്നവർ ഏദോമ്യരെന്ന് പറയുന്നു. യേശു ക്രിസ്തുവിനെ ക്രൂശിൽ വിധിക്കുവാൻ വേണ്ടി വിധി എഴുതിയതായ പീലാത്തോസ് ഏദോമ്യനായിരുന്നു. അവിടെയുള്ള ഏദോമ്യരായ ധാരാളം ആളുകളെ ഇന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ജാതികൾ എല്ലാം കൂടെ ചേരുന്നതാണ് ഇന്നത്തെ അറബികൾ. എന്നാൽ വേദപുസ്തകത്തിൽ ഇവർ യഹൂദ ജാതിക്ക് വേണ്ടി ചില സഹായങ്ങൾ ചെയ്യുന്നതായി യെശയ്യാ 21 കാണും. മഹോദരകാലത്ത് യഹൂദന്മാർ അതിൻ്റെ പകുതിയാകുമ്പോൾ എതിർക്രിസ്തുവിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് അവർ പിരിഞ്ഞു മാറുന്നു. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ ആലയത്തിൽ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചു എന്നുള്ള കാരണത്താൽ, അവർ ദേവാലയത്തെ അശുദ്ധമാക്കി എന്നുള്ള കാരണത്താൽ അവർ മന്ത്രിസഭയിൽ നിന്ന് പിന്മാറുന്നു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ ഈ എതിർക്രിസ്തു വെള്ളക്കുതിരപ്പുറത്ത് കടന്നു വരുന്നു. എന്തിനാണ് വെള്ളക്കുതിരപ്പുറത്ത് പറയുന്നത്? മത്തായി 24 യേശു പറഞ്ഞു, ഒലിവുമലയിൽ ഞാൻ ക്രിസ്തുവാകുന്നു എന്ന് പറഞ്ഞ് യഹൂദന്മാരെ മുഴുവനും സംഘടിപ്പിച്ച് ബുദ്ധിരാക്ഷസന്മാരും സൗന്ദര്യമുള്ളവരും സമ്പത്ത് ധാരാളം കയ്യിലുള്ളവരുമായ യഹൂദന്മാരെ കൂടാതെ എതിർക്രിസ്തുവിന് ഒരു നല്ല ഗവൺമെൻറ്റിൻ്റെ ഭരണം കാഴ്ചവെക്കാൻ കഴിയത്തില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ യഹൂദന്മാരെ കണ്ണിൽ പൊടിയിട്ട് അനുനയത്തിൽ അകത്താക്കാൻ, മശിഹയാണെന്ന് പറഞ്ഞ് അകത്താക്കാൻ വേണ്ടിയാണ് വെളിപ്പാട് 6-ാം അധ്യായത്തിൽ ഈ എതിർക്രിസ്തു തൻ്റെ സ്വന്തം രൂപത്തിൽ വരാതെ പുറമെ ഒരു വെള്ള കുതിരപ്പുറത്ത് വരുന്നത്. അതായത് യഹൂദന്മാർ ഇത് മശിഹയാണെന്നുള്ള ചിന്തയോടുകൂടിയാണ് എതിരേൽക്കുന്നത്. 3.5 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ നിറം മാറുന്നു. ഒരു ഓന്തെന്ന് പറയുന്ന ജീവി ഏതെങ്കിലും സ്ഥലത്തിരിക്കുമ്പോൾ അത് സാഹചര്യത്തിനനുസരിച്ച് അതിൻ്റെ കളർ മാറുന്നതുപോലെ എതിർക്രിസ്തുവിൻ്റെ മന്ത്രിസഭയുടെ പോളിസി അലകും പിടിയും മുറുക്കിക്കഴിയുമ്പോൾ യഹൂദന്മാരോടുള്ള ക്രുവാലിറ്റിയും എതിരുമുണ്ടാകും. പെട്ടെന്ന് വെള്ളക്കുതിര ചുവക്കുന്നു, അതിനുശേഷം പോളിസി മാറ്റുന്നു. അതായത് ഗവൺമെൻറ്റിൻ്റെ പോളിസി തരത്തിനൊക്കെ മാറ്റുവാൻ വിദഗ്ധനായിരിക്കുന്ന സമർത്ഥനായിരിക്കുന്ന ഒരു വലിയ ഡിപ്ലോമാറ്റ്, ശക്തനായ ഒരു നേതാവായിരിക്കും ഈ എതിർക്രിസ്തു. എതിർക്രിസ്തുവിനെ ആരെങ്കിലും എതിർക്കാൻ കഴിയത്തില്ല. എതിർക്കുന്നവരെ ഏതെങ്കിലും മാരകായുധം കൊണ്ട് വകവരുത്തും, അവരെ ഭയപ്പെടുത്തും. അങ്ങനെ കഷ്ടിച്ച് 3.5 വർഷം ഇവരോടുകൂടെ നിന്നു. 3.5 വർഷം കഴിയുമ്പോൾ പുറത്തു പോകുന്നു. അതാണ് വെളിപ്പാട് 12-ാം അധ്യായത്തിൽ നാം കാണുന്നത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇതുപോലെ ചില സംഭവങ്ങളുണ്ടായപ്പോൾ നമ്മൾ അത് ഓർക്കുമ്പോൾ ഇതുമായിട്ട് വളരെ തട്ടിച്ചു നോക്കാവുന്നതാണ്. അതായത് UPA മന്ത്രിസഭ വളരെ ശക്തമായി ഇടതുപക്ഷം മുഴുവനും RSS മന്ത്രിസഭയ്ക്കകത്ത് കയറ്റാതിരിക്കാൻ വേണ്ടി ഇടതുപക്ഷം മന്ത്രിസഭയുടെ സ്ഥാനങ്ങൾ ഒന്നും ഏൽക്കാതെ മന്ത്രിസഭയ്ക്ക് പിന്തുണ നൽകി UPA മന്ത്രിസഭ കൊണ്ടു നടന്നപ്പോൾ അമേരിക്കയുമായിട്ടുള്ള ആണവ കരാറിൽ UPA ഒപ്പുവെക്കുമെന്ന് കണ്ടപ്പോൾ പ്രകാശ് കരാട്ടിൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? ഈ UPA മന്ത്രിസഭയിൽ നിന്ന് ഇടതുപക്ഷം മൊത്തത്തിൽ പുറത്തുചാടി. അതോടുകൂടെ UPA താഴെ വീഴുമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ ഇപ്പുറത്തൂടെ കടന്നുപോയി ആളുകളെ സംഘടിപ്പിച്ച് പ്രത്യേകമായി അതിൻ്റെ പാർലമെൻറ്റിലെ MPമാരുടെ എണ്ണങ്ങൾ തേക്കുവാൻ വേണ്ടി സമയമായപ്പോൾ ഇവർ തേക്കുകയും ചെയ്തു. അങ്ങനെ ഇടതുപക്ഷം പുറത്തായി. UPA ഇന്നും പോകുന്നത് പോലെ ഈ ഒരു കരാറിൻ്റെ പേരിൽ സപ്പോർട്ട് പിൻവലിച്ചതുപോലെ ആലയത്തെ അശുദ്ധമാക്കി എന്നുള്ള കാരണത്താൽ എതിർക്രിസ്തുവിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് പുറത്തു ചാടുകയും ഈ പുറത്തു പോകുന്ന ഈ യഹൂദന്മാർക്ക് പകരമായിട്ടാണ് കിഴക്കൻ രാജ്യങ്ങളിലുള്ള മുസ്ലിങ്ങളെയും ഷെയ്ഖുമാരെയും ആളുകളെയും വരുത്തി യൂഫ്രട്ടീസ് നദി പറ്റിച്ച് അതിൽ കൂടെ ഇവരെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് വരുത്തി എതിർക്രിസ്തുവിൻ്റെ അടുത്ത 3.5 വർഷം കൂടെ അവർ നിലനിൽക്കും. പക്ഷേ എന്ത് ചെയ്യുന്നു? യഹൂദന്മാർ ഒരു സ്ഥലത്തേക്ക്, മരുഭൂമി ഒരു സ്ഥലത്തേക്ക് ഓടിപ്പോകുന്നു. ഇസ്മായിലിൻ്റെ മൂത്ത മകനാണ് നെബോയാത്ത്. നെബോയാത്തിൻ്റെ ഒരു കിങ്ഡം ക്രിസ്തുവിന് മുമ്പ് 4-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഉണ്ടായിരുന്നു. അത് യോർദാൻ അക്കരയുള്ള പെട്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഭൂമിയുടെ ഉള്ളറകളിൽ മനോഹരമായി ഒരു സാമ്രാജ്യം, കുറേ ഭാഗം ഭൂമിയുടെ അകത്താണ്, അടിയിലാണ്. അത് 1000 ആളുകൾക്ക് താമസിക്കത്തക്ക ഒരു സാമ്രാജ്യമായി. തേനീച്ചക്കൂട് പോലുള്ള കൊച്ചു കൊച്ചു മുറികളും മനോഹരമായ രീതിയിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന, ഇന്ന് ടൂറിസ്റ്റുകൾ മാത്രം കയറി യാത്ര ചെയ്ത് കാണുവാൻ പോകുന്ന ഒരു സ്ഥലം. അമ്മാനിൽ നിന്ന് 250 കിലോമീറ്റർ അപ്പുറത്തുള്ള ഈ പെട്ര ആയിരിക്കാം ഇസ്രായേൽ മക്കൾക്കുള്ള സങ്കേത നഗരമെന്ന് വേദശാസ്ത്രന്മാർ പറയുന്നു. എന്തായിരുന്നാലും മരുഭൂമിയിൽ അവൾക്കുള്ള സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ എതിർക്രിസ്തുവിൻ്റെ പീഡയാൽ മുറിവേറ്റും നഗ്നരായും പോകുന്ന ഈ ജനങ്ങളെ കണ്ട് അവർക്ക് ആവശ്യമായ അപ്പവും വെള്ളവും കൊടുക്കുന്നത് ഇസ്മായിലിൻ്റെ മക്കളായിരിക്കും എന്ന് പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഓർപ്പിച്ചത്. യെശയ്യാ പ്രവചനം 21:11-13 പറയുന്നു, അറേബ്യയെക്കുറിച്ചുള്ള പ്രവാചകം, സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങളിൽ കൂടെ ഈ ഇസ്രായേൽ മക്കൾ പോകുമ്പോൾ അവിടെ താമസിക്കുന്ന ഇസ്മായേലിൻ്റെ മക്കൾ, അതായത് ഇസ്മായേലിൻ്റെ 9-ാമത്തെ മകനായ അഞ്ചാമത്തെ മകനായ ധൂമയാണ്, 9-ാമത്തെ മകനാണ് തേമ. അപ്പോൾ ഇസ്മായേലിൻ്റെ 9-ാമത്തെ മകനായ തേമ താമസിക്കുന്ന സ്ഥലത്തിന് തേമ എന്ന് തന്നെയാണ് പേര്. അപ്പോൾ ഈ തേമ നിവാസികൾ താമസിക്കുമ്പോൾ യഹൂദന്മാർ അതുവഴി കടന്നു പോകുന്നു. അറബി ദേശത്തെക്കുറിച്ച് പ്രവാചകം, ദേഹദാന്യരുടെ സാർത്ഥ ഗണങ്ങളെ അവരുടെ ആര് കാണും? ദേഹദാന്യർ. അതാണ് ദേഹദാന്യർ, കെതൂറയുടെ കൊച്ചുമക്കൾ. അബ്രഹാമിൻ്റെ വെപ്പാട്ടിയായ കെതൂറയുടെ കൊച്ചുമക്കൾ ദേഹദാന്യർ കാണുവാൻ കഴിയും. മിദ്യാന്യർ, ദേഹദാന്യരൊക്കെ അവരാണ്. അപ്പോൾ ഈ പറയപ്പെട്ടതായ ഈ അബ്രഹാമിൻ്റെ ഭാര്യമാരിൽ നിന്ന് ജനിച്ചതായ ആളുകളും അബ്രഹാമിൻ്റെ കുടുംബക്കാരിൽ നിന്ന് വരുമല്ലോ, ഇവരൊന്നിച്ചു കൂടും. ദേഹദാന്യര സ്വാർത്ഥ ഗണങ്ങൾ എന്ന് പറഞ്ഞാൽ കാരവാൻസ് എന്നാണ് ഇംഗ്ലീഷ്, അതായത് കച്ചവട സംഘം മരുഭൂമിയിൽ. നിങ്ങൾ അറേബ്യയിലെ കാട്ടിൽ ദാവാർപ്പിൽ തേമാ നിവാസികളെ ദാഹിച്ചിരിക്കുന്നതിന് വെള്ളം കൊണ്ടുവരുവിൽ, ഓടിപ്പോകുന്നതിന് അപ്പവുമായി. അപ്പോൾ യഹൂദന്മാർ മുറിവേറ്റും കഷ്ടപ്പെട്ടും സങ്കടപ്പെട്ടും പോകുമ്പോൾ ആ പോകുന്ന വഴിക്ക് അവിടെ കൂടാരങ്ങളിൽ കയറ്റി ഈ സൗദിയിലുള്ള തേമാ നിവാസികളായ ഇസ്മായിലായ അറബികൾ അവിടെ മുറിക്കകത്ത് കയറ്റി അപ്പവും വെള്ളവും കൊടുക്കും. മിഡിൽ ഈസ്റ്റുകാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പെപ്സിയും കുബൂസും ഇത് കൊടുത്ത് അവരെ അകത്ത് കയറ്റും. അങ്ങനെ ശത്രുക്കളും മറ്റുള്ള കയ്യിൽ നിന്നും ഇവർ രക്ഷപ്പെടും. ഇങ്ങനെ മൂന്നര വർഷം കഴിഞ്ഞ് മഹോദരവകാലം തീരുമ്പോൾ ആയിരം ആണ്ട് വാഴ്ച വരികയാണ്. ആയിരം ആണ്ടിൽ മത്തായി 25:31 മനുഷ്യപുത്രൻ തൻ്റെ സകല ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തേജസ്സിൻ്റെ സിംഹാസനം വയ്ക്കും. മത്തായി 25:31 ആ തേജസ്സിൻ്റെ സിംഹാസനം വയ്ക്കുന്നത് എന്തിനു വേണ്ടി? അദ്ദേഹത്തിന് വേണ്ടിയല്ല. പിന്നെയോ ആയിരം ആണ്ട് മഹോദരവകാലത്ത് യഹൂദനെ പലതരത്തിൽ സഹായിച്ചതായ ഏത് ജാതിയിൽപ്പെട്ട ആളുകൾക്കും ചില ആനുകൂല്യങ്ങളും നന്മകളും കൊടുത്ത് പദവികളും കൊടുത്ത് ആയിരം ആണ്ടിൽ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് തേജസ്സിന് സിംഹാസനം വയ്ക്കുന്നത്. ആ തേജസ്സിന് സിംഹാസനത്തിൽ ഇരുന്ന് കർത്താവ് പറയും, ഇടത്തുള്ളവരും വലത്തുള്ളവരും ഓർത്തിരിക്കും, കുഞ്ഞാടിനെയും ചെമ്പരിയാടിനെയും പോലെ വേദരിക്കും. എന്നിട്ട് അവർ വലത്തുള്ളവരോട് പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ വരുവിൻ, നിങ്ങൾക്കായി ഒരിക്കലും സ്ഥലത്തേക്ക് വരുവിൻ, എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ നഗ്നനായി, നിങ്ങളെന്നെ ഉടുപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ തേമാ നിവാസികളെ അറബികൾ ഈശാമശിയായോട് ചോദിക്കും, ഈശോ ഞങ്ങൾ അങ്ങയ്ക്കൊന്നും തന്നില്ലല്ലോ. ഉടനെ യേശു തമ്പുരാൻ ഇങ്ങനെ പറയും, എൻ്റെ സഹോദരന്മാരായ യൂതന്മാർക്ക് ചെയ്തത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ അറബികളായ ആളുകൾക്ക് വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചില അനുഗ്രഹങ്ങളും നന്മകളും കിട്ടും. അവരെ മണവാട്ടിയാക്കുമെന്നോ അവരെ സഭയുടെ അംഗങ്ങളാക്കുമെന്നോ അല്ല ഞാൻ പറഞ്ഞത്. ആയിരം ആണ്ട് വാഴ്ചയിലുള്ള പദവികൾ അവർക്ക് കൊടുക്കും. പക്ഷേ സാത്താനെ അഴിച്ചു വിടുമ്പോൾ ഇതുങ്ങളെല്ലാവരും തന്നെ മിക്കവാറും ആളുകൾ അവനോടുകൂടെ ചേരുകയും നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ വേദപുസ്തകത്തിൽ അറബികൾ അതെ ഭൗതിക അനുഗ്രഹം പ്രാപിക്കുന്നവരാണെന്നും ചിലപ്പോൾ ഇന്ന് എതിരായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ പോലും തക്ക സമയത്ത് വിഗ്രഹത്തെ ആരാധിക്കുന്നവരും ആരാധിക്കാത്തവരും ഏകസദയത്തെ ആരാധിക്കുന്ന യഹൂദന്മാരോട് അവർക്കകത്തൊരു കൂറുണ്ട്. അവർ സഹോദരന്മാരാണെന്നറിയാം. കഷ്ടപ്പെട്ടു പോകുമ്പോൾ അവർ പറയും, നിൻ്റെ അപ്പനും എൻ്റെ അപ്പനും ഒന്നാണെന്ന് പറഞ്ഞ് അവരെ സഹായിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ട്. ഇതൊക്കെയാണ് അറബികളെക്കുറിച്ച് വേദപുസ്തകത്തിൽ അവിടെ ഇവിടെയും നമുക്ക് ചെതറിക്കിടക്കുന്ന ചില വേദഭാഗങ്ങൾ. അവരിൽ ദൈവഭാഗത്തേക്ക് ഇന്ന് വന്ന ക്രിസ്ത്യാനികൾ മിഡിൽ ഈസ്റ്റിൽ ഒത്തിരി ഉണ്ട്. വളരെ രഹസ്യമായി അറബി വിശ്വാസികൾ ഇന്ന് പരസ്യമായിട്ട് അറിയാതെ രഹസ്യമായിട്ടുള്ള പല സ്ഥലങ്ങളിൽ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരും ഇല്ലാതില്ല എന്ന് ഞാൻ പറയുന്നു. ഇന്ന് ഈ വചനങ്ങളൊക്കെയും പഠിക്കുമ്പോൾ ഈ ലോകത്തിൽ കാണുന്ന സംഭവങ്ങൾ ദൈവജനത്തിൻ്റെ അതെ നന്ദിയാണെന്നും അത് അന്ത്യകാലത്തിലേക്ക് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കർത്താവിൻ്റെ വരവിന് വേണ്ടി ലോകം ഒരുങ്ങുകയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് നമുക്കതിനായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചിന്തകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു.